കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേലും അതിൻ്റെ പെരുന്നാളുകളും എന്നുള്ള വിഷയത്തിലെ അടുത്ത പോയിൻ്റിലേക്ക് നമുക്ക് കടന്നു വരാം. മൂന്ന് പെരുന്നാളുകളെക്കുറിച്ച് കേൾക്കുവാനിടയായി. അടുത്തതായിട്ടുള്ള പെരുന്നാൾ നാലാമത്തെ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ എന്നുള്ള പെരുന്നാളാണ്. യഹൂദൻ ആദ്യഫലക്കറ്റ നീരാജനം ചെയ്തതിന് ശേഷം 50-ാമത്തെ ദിവസമാണ് ഈ പെരുന്നാൾ ആചരിക്കുന്നത്. ഗ്രീക്കു ഭാഷയിൽ പെൻഡെ എന്ന് പറയുന്നതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ഉള്ളത്. പെൻഡഗൺ, അതുപോലെ പെൻഡറ്റൂക്ക് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. പെൻഡ എന്ന് പറഞ്ഞാൽ 5 എന്നും പെൻഡെ എന്ന് പറഞ്ഞാൽ 50 എന്നാണ് അർത്ഥം. അപ്പോൾ പെൻഡക്കോസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 50-ാമത്തെ ദിവസം. ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നു, ഏതിൻ്റെ 50-ാമത്തെ ദിവസം? അതായത് ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുന്ന യഹൂദൻ്റെ പെരുന്നാളിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം മുതൽ 7 ശബത്തുകൾ എണ്ണണം. 7 ശബത്തുകൾ എണ്ണുമ്പോൾ ഒരാഴ്ചയ്ക്ക് 7 ദിവസമാണ്. ഒരാഴ്ചയിലെ ദിവസങ്ങൾ 7. 7 ശബത്തുകൾ എണ്ണുമ്പോൾ 7 × 7, അപ്പോൾ 49-ാമത്തെ ദിവസം വരുന്നു. 49-ാമത്തെ ദിവസമാകുന്ന ശനിയാഴ്ചയുടെ പിറ്റേന്നാളാണ് 50-ാമത്തെ ദിവസം. അതായത് ആദ്യഫലക്കറ്റ നീരാജനം ചെയ്ത പെരുന്നാളിൻ്റെ 50-ാമത്തെ ദിവസമാണ് അടുത്ത പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാൾ നടത്തേണ്ടതിന് വേണ്ടി ആ പെരുന്നാൾ ആചരിക്കേണ്ടതിന് ജനം യെരുശലേം ദേവാലയത്തിലേക്ക് വരേണ്ടത്. ഈ പറഞ്ഞതുപോലെ ആദ്യഫലക്കറ്റ നീരാജനം ചെയ്തതിന് ശേഷം പെന്തക്കോസ്ത് പെരുന്നാളിനായി യെരുശലേം ദേവാലയത്തിലേക്ക് ജനങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ അവിടെ പൊടിപൊടിയായി, അവിടെ വളരെ ഭംഗിയായി ആചരിച്ചു കൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ അധികം ദൂരത്തല്ലാതെ യോഹന്നാൻ മർക്കോസിൻ്റെ വീട്ടിൻ്റെ അകത്ത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം കാത്തിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ മർക്കോസിൻ്റെ മാളികയിലിരുന്ന 120 പേരുടെ മധ്യത്തിലേക്ക് ഈ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ആ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യെരുശലേം ദേവാലയത്തിലേക്കല്ല, പെരുന്നാളുകൾ യെരുശലേം ദേവാലയത്തിലാണ് കഴിക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ പൊരുളായ ആ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് കർത്താ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വന്ന് ഭൂമിയിലുള്ള ദൈവസഭയെ ഉടലെടുക്കുന്ന ആ ദിവസമായിരുന്നു. അങ്ങനെ പെന്തക്കോസ്ത് പെരുന്നാളിൽ 18 ഭാഷക്കാർ യോഹന്നാൻ മർക്കോസിൻ്റെ മാളികമുറിയിൽ കൂടിയിരുന്ന ജനത്തിൻ്റെ ശബ്ദം കേട്ട് ഓടി വന്നു. അന്യഭാഷയുടെയും ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെയും ശബ്ദവും മുഴക്കവും അന്തരീക്ഷം മുഴുവനും പ്രകമ്പനം കൊണ്ടു. ഈ ശബ്ദം കേട്ട് എന്താണെന്നറിഞ്ഞ് പരിഭ്രമത്തോടുകൂടി ഓടി വന്ന ജനങ്ങൾ കണ്ടത് ആളുകൾ പെരുന്നാളിനെക്കുറിച്ചുള്ള ശ്രദ്ധ വിട്ടു. എല്ലാവരും വളരെ കുതൂഹലസ്ഥിരതയോടുകൂടി ആ മാളികമുറയുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഈ നിങ്ങൾ പ്രാപിച്ച സന്തോഷവും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും നിങ്ങൾ പ്രാപിക്കുന്ന അനുഭവവും ഞങ്ങൾക്ക് കിട്ടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പത്രോസ് അവരോട് പ്രസംഗിക്കുന്നതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കാണുന്നത്. അതായ പുതിയ നിയമസഭയുടെ 7 അടിസ്ഥാന കല്ലുകൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളും കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പെസഹ കഴിഞ്ഞു, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞു, ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുന്ന പെരുന്നാൾ, ക്രിസ്തുവിൻ്റെ ഉയർപ്പും കഴിഞ്ഞു, പെന്തക്കോസ്തിൻ്റെ ശക്തിയും ഇറങ്ങി വന്നു. സത്യത്തിൽ 7 പെരുന്നാളുകളിൽ 3 സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ 7 പെരുന്നാളുകളിൽ ഇനിയും പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം അടുത്തതായിട്ട് സംഭവിക്കാനുള്ള പെരുന്നാൾ ഏതാണ്? കാഹള ധ്വനിയുടെ പെരുന്നാൾ. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, പെന്തക്കോസ്തിന് ശേഷം അടുത്ത സംഭവം കാഹളധ്വനിയാണ്. ദൈവം സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അടിപ്പ് പണിയായി വെള്ളികൊണ്ട് 2 കാഹളമുണ്ടാക്കണം. അത് ജനത്തെ വിളിച്ച് കൂട്ടേണ്ടതിന് വേണ്ടിയും ജനത്തെ ഒന്നിച്ച് യാത്ര ചെയ്യുവാനും യാത്ര തുടങ്ങേണ്ടതിന് വേണ്ടിയും ഊതേണം എന്ന് പറയുവാനിടയായി. വെള്ളി വേദപുസ്തകത്തിൽ വൈദിക ഭാഷയിൽ വീണ്ടെടുപ്പിന് അർത്ഥമായിട്ടിരിക്കുന്നു. അതായത് ഈ വെള്ളി കൊണ്ടുള്ള കാഹളം വീണ്ടെടുപ്പിൻ്റെ, അല്ലെങ്കിൽ സന്ദേശത്തെ അറിയിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ 2 വരവിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ കാഹളം ഊതുമ്പോൾ എല്ലായിടങ്ങളിലും ചെതറപ്പെട്ട് കിടക്കുന്ന ജനം അടുത്ത ക്യാമ്പിലേക്ക് പോകാൻ റെഡിയായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയും അടുത്ത കാഹളം കേൾക്കുമ്പോൾ യാത്ര പുറപ്പെടുകയും ചെയ്യുന്നത് പോലെ പെന്തക്കോസ്തിന് ശേഷം ഇനി നടക്കുവാനുള്ള സംഭവം ഏതാണ്? കാഹളധ്വനി. ഒന്ന് തെസലോനിക്കർ 4:16 എന്ന് പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം അവനോടൊന്നിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും. ആ എത്ര മഹത്വകരമായ പ്രത്യാശ. പൗലോസ് പറയുന്നു, ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, കണ്ണ് അടച്ച് തുറക്കുവാൻ എടുക്കുന്ന സമയത്തിന് മുമ്പിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പ്രിയമുള്ളവര്, നമ്മുടെ ഈ ശരീരം മർത്യമായതാണ്. ഇത് ശരീരം അഴുകുന്ന ശരീരമാണ്. മനുഷ്യനെ മൂക്കിൽ ശ്വാസമൂതി അവനെ ജീവനുള്ളതാക്കി തീർത്തു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ മരണം അവനെ കടന്നുകൂടി. ദൈവം തമ്പുരാൻ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ മണ്ണിലേക്ക് മടങ്ങിപ്പോവും. മർത്യനെ അവൻ മടങ്ങി പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. അടുത്ത വാക്യമാണ് നമ്മുടെ പ്രത്യാശ. മനുഷ്യപുത്രന്മാരേ മടങ്ങി വരുവിൻ. മണ്ണിൽ അളിഞ്ഞു ചേർന്നിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ 22 ഘടകങ്ങളും അതിൻ്റെ കെമിക്കൽസും അത് അന്തരീക്ഷത്തിൽ ലയിച്ച് മാറിപ്പോകും. ഈ എല്ലും പൊടിയും നഖങ്ങളുമെല്ലാം മണ്ണോട് മണ്ണ് ചേർന്നെന്ന് വരും. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ നിനക്ക് തരും പറന്നു വരുന്നു. പ്രാക്കളെ പോലെ കബറിടങ്ങളിൽ നിന്ന് യേശുവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ എല്ലായിടങ്ങളിൽ നിന്നും ഉയർത്തു നിൽക്കുന്ന ഒരു മനോഹര സുദിനം ആഗതമായിരിക്കുന്നു. എല്ലാ മരിച്ച വ്യക്തികളെയും ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരു സുദിനമായിരിക്കുമെന്ന് അന്ന് സകല മരിച്ചുപോയ വിശുദ്ധന്മാരും വേദപുസ്തകത്തിൽ പറയുന്നത് ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷരായി ഉറക്കും, തേജസ്സേറിയ ശരീരം അവർ പ്രാപിക്കും. ഈ അന്തരീക്ഷത്തിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ ശരീരത്തെ മോളോട്ട് ഉയരുവാൻ ഇന്ന് തടയുന്നത് നമ്മുടെ ശരീരത്തെ ആകർഷിക്കുന്ന ശക്തി ഇവിടെയുണ്ട്. പക്ഷേ വിശുദ്ധന്മാരുടെ ഉൽപ്രാപണം പ്രാപിച്ച മഹത്വ ശരീരം എന്തായിരിക്കും? യാതൊരു തരത്തിലുള്ള ഭൂമിയിലുള്ള ഒരു തരത്തിലുള്ള ശക്തിക്കോ നമ്മളെ തടഞ്ഞു വെക്കാൻ കഴിയാതെ ആകാശത്തിൽ പറക്കുന്ന ശരീരമായിരിക്കും. അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് യേശു ക്രിസ്തു അകത്ത് കയറിയതുപോലെ ഏത് സ്ഥലത്തേക്കും പ്രത്യേകമായിരിക്കുന്ന വാഹനം കൂടാതെ മനസ്സ് അല്ലെങ്കിൽ എവിടെ ആയിരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു അവിടെയായിരിക്കുന്ന മഹത്വപരമായ പ്രത്യാശ. രോഗമില്ലാത്ത ശരീരം സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. ഈ മാംസവും ഈ രക്തവും ഇവിടെ കാണും. സ്വർഗീയ ശരീരം മാംസവും രക്തമില്ലാത്ത ശരീരമാകും. ദപുംസകമായ ആണുമല്ല പെണ്ണുമല്ലാത്ത ദൂതതുല്യമായ ദപുംസകമായ ഒരു ശരീരം കർത്താവിനോടുകൂടെ ആ എന്നേക്കും വാഴുവാൻ നമുക്ക് വേണ്ടി തരുവാൻ പോകുന്നു. ആ മഹത്വകരമായ പ്രത്യാശയാണ് ഈ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുവാൻ പോകുന്നത്. അതെ, നമ്മളെ വിളിച്ചറിയിക്കുന്നത് ആ മഹത്വകരമായ പ്രത്യാശ നമുക്കുണ്ടാകുവാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നോക്കിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരും അന്ന് എടുക്കപ്പെടും. ഉയർപ്പിൻ്റെ ദിവസത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ അവിടെ കാണും എന്ന് വിചാരിക്കുന്ന പലരെ അവിടെ കാണുകയില്ല. നമ്മൾ അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് മുൻവിധി എഴുതിയ പല ആളുകളും നമ്മുടെ സഭയിലുണ്ട്. അതായത് ഇന്നാരും ഇന്നാരും ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തള്ളിയ അനേകർ. ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവം എല്ലാവരെയും അറിയുന്നു. ആരെയും അടച്ച് നമ്മൾ പരിഹസിക്കുകയോ തള്ളുകയോ മുൻവിധിയോടുകൂടെ വിധിക്കുകയോ ചെയ്യാൻ പാടില്ല. അനേക വിശുദ്ധന്മാർ അവിടെ കാണും. ആ ഒരു ദിവസം അടുത്തു വരുന്നു. ആ ഒരു ദിവസത്തിനായി നമ്മൾ ഒരുങ്ങി ജീവിക്കാം. അതാണ് കാഹള ധ്വനിയുടെ പെരുന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അടുത്തു പോയിരിക്കുന്നു. ഇനിയും കാഹളമോതി ഒരു പെരുന്നാളല്ല, പിന്നെയോ കർത്താവിൻ്റെ കാഹളത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി നിൽക്കാം. ഈ അക്ഷരികമായ പെരുന്നാളുകളെ ഉപേക്ഷിച്ചിട്ട് വരുവാൻ പോകുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ ജീവിക്കുവാൻ ഈ ദൂതുകൾ നമുക്ക് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ചിന്തയിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.